നമ്മുടെ മനുഷ്യൻ ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള മിഷൻ ഏതാണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് വോയേജർ സീരീസിൽപ്പെട്ട 1, 2 വോയേജർ 1, വോയേജർ 2 എന്നീ പേടകങ്ങൾക്കാണ്. അവ വിക്ഷേപിച്ചത് 1979 അതിനുശേഷം ഇപ്പോൾ 1042 വർഷമായി. പല അഡ്വാൻസ്ഡ് മിഷനുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ചൊവ്വയിലേക്കൊക്കെ അതിസാഹസികമായിട്ട് ലാൻഡ് ചെയ്തവയുണ്ട്. ശനിയുടെ ഉപഗ്രഹമായിട്ടുള്ള ടൈറ്റനിൽ ലാൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹൈജൻസ് എന്ന് പറയുന്ന പേടകവുമായിട്ട് പോയ കാസിനിയുണ്ട്. അങ്ങനെ പല മിഷനുകളുണ്ട്. എന്നിട്ടും വോയേജർ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക സ്ഥാനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് വോയേജറിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞ് വളരെ ആകർഷകമായിട്ടുള്ള തംബ്നെയിലുമായിട്ട് നമ്മൾ പല വീഡിയോകളും ന്യൂസുകളും ഇപ്പോഴും കാണാറുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 5-6 വർഷത്തെ ഒരു നിരീക്ഷണത്തിന് വേണ്ടി വിക്ഷേപിച്ച ഒരു പേടകം, അതും 1979 ടെക്നോളജിയും അന്നത്തെ ടെലിവിഷൻ ക്യാമറയുമായിട്ടൊക്കെ പോയ വളരെ കുറച്ച് സയൻറ്റിഫിക് ഉപകരണങ്ങളുമായിട്ട് യാത്ര തുടങ്ങിയ ഒരേ തരത്തിലുള്ള ഇരട്ടകളായ രണ്ട് പേടകം, ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് പേടകങ്ങൾ ഒരേപോലെ സോളാർ സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് പോവുകയും 40 വർഷത്തിന് ശേഷവും നമുക്ക് സിഗ്നലുകൾ അയച്ചു തരികയും സൂര്യൻ്റെ ഇൻഫ്ലുവൻസ് കടന്ന് ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് കടന്നിട്ട് അവിടെ നിന്നുള്ള പ്ലാസ്മ ഇംബാലൻസിനെ കുറിച്ച് നമുക്ക് ഡാറ്റ തരികയുമൊക്കെ ചെയ്തതിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് അത് വിക്ഷേപിച്ച സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്തവരായിട്ടുള്ള ഞാനുൾപ്പെടെയുള്ള പലരും ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വോയേജറിനെ പോലെയുള്ള ഒരു പേടകം നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ അയക്കാൻ സാധിക്കുന്നില്ല. വോയേജറിനെ പോലെയുള്ളൊരു പേടകം എന്ന് പറയുമ്പോൾ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പിന്നെ ബിയോണ്ട്, അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ പേടകങ്ങളെ എന്തുകൊണ്ട് അയക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് മനുഷ്യൻ്റെ ടെക്നോളജിക്കലായിട്ടുള്ള എവല്യൂഷനും സോളാർ സിസ്റ്റത്തിൻ്റെ ഷെയ്പ്പും തമ്മിലുള്ളൊരു ബന്ധം കിടക്കുന്നത്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ജിയോമെട്രി ഒരു പ്രത്യേക രീതിയിൽ ഒത്തുവന്ന സമയം, അവയുടെ ഷെയ്പ്പ് ഒരു പ്രത്യേക രീതിയിൽ ഒത്തുവന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഡീപ് സ്പേസിലേക്ക് അയക്കാൻ കഴിയുന്ന ഒരു പേടകം ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പേടകങ്ങൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പോയിൻ്റ് ആയിട്ട് പറയാം. പോയിൻറ്റ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഘടന, ദ സ്ട്രക്ചർ ഓഫ് അവർ സോളാർ സിസ്റ്റം. മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ സൂര്യൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ട് കുറേ ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നു. ആ ഗ്രഹങ്ങളെ അവയുടെ ഉപഗ്രഹങ്ങൾ ചുറ്റുന്നു. അതിനിടയ്ക്കൊക്കെ തന്നെ ചില പാറകഷ്ണങ്ങൾ, കുറേയേറെ പാറകഷ്ണങ്ങൾ സൂര്യനെ ചുറ്റുന്നു. ആ പ്രധാനപ്പെട്ട 8 ഗ്രഹങ്ങൾക്ക് ശേഷം കുയിപ്പർ ബെൽറ്റിൽ കുറേ പാറകഷ്ണങ്ങൾ കറങ്ങുന്നു. അത് കഴിഞ്ഞ് കുറേ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അല്ലെങ്കിൽ കുറേ കോടി കിലോമീറ്റർ അകലെ ഒരു ക്ലൗഡായിട്ട് തന്നെ സോളാർ സിസ്റ്റത്തെ മറ്റു ചില പദാർത്ഥങ്ങൾ പൊതിഞ്ഞിരിക്കുന്നു. അത്രയും ദൂരത്തോളം സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിൻ്റെ സ്വാധീനം വരുന്നു. അങ്ങനെയൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ സൗരയൂഥത്തെ മനസ്സിലാക്കുക എങ്കിലും സാധാരണ ഒരാൾക്ക് തോന്നുന്ന സംശയമുണ്ട്, സോളാർ സിസ്റ്റം എന്തുകൊണ്ടാണ് പരന്നിരിക്കുന്നത്? പരപ്പെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കിനെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ സോളാർ സിസ്റ്റത്തിൻ്റെ നടുക്ക് സൂര്യൻ. ഗ്രഹങ്ങൾ ചന്നം ഭിന്നം അല്ല സൂര്യനെ കറങ്ങുന്നത്, അല്ലെങ്കിൽ പല ഷെയ്പ്പിലല്ല സൂര്യനെ കറങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ദീർഘവൃത്താകൃതിയാണെങ്കിലും നമുക്ക് ബുധൻ കറങ്ങി വരുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോൾ തൊട്ടപ്പുറത്ത് നമുക്ക് ശുക്രൻ കറങ്ങി വരുന്നത് കാണാം. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളെയും നമുക്ക് അലൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സോളാർ സിസ്റ്റം ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആറ്റത്തിൻ്റെ ഘടന ചിത്രത്തിൽ കാണുന്ന പോലെ സൂചിപ്പിക്കുന്ന രീതിയിലല്ല ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നത് എന്ന് സാരം. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആയിരുന്നു. സോളാർ സിസ്റ്റം ഉണ്ടായത് എങ്ങനെയാണ്, അതിൻ്റെ ബേസിൽ കുറേ പൊടിപടലങ്ങളിൽ നിന്ന് സോളാർ സിസ്റ്റവും അതിൽ സൂര്യനും രൂപപ്പെട്ടു. സൂര്യൻ ആദ്യം ഒരു പ്രോട്ടോ സ്റ്റാർ ആയിട്ട് നിന്നിട്ട് സൂര്യൻ എന്ന് പറയുന്ന ഇന്നത്തെ രീതിയിലുള്ള ഒരു ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്നു വരുന്ന സമയത്തിനിടയ്ക്ക് പൊടിപടലങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ഗ്രഹങ്ങൾ ഫോം ചെയ്യുന്നു. അങ്ങനെ സൂര്യനെ ചുറ്റുന്ന പൊടിപടലങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടൊക്കെയാണ് ഗ്രഹങ്ങളും അവയ്ക്ക് ചുറ്റും ഉപഗ്രഹങ്ങളും ഒക്കെ ഫോം ചെയ്തത് എന്ന് പറഞ്ഞു വരുമ്പോൾ ഏകദേശം ഈ ഡിസ്ക് ഷേപ്പിലുള്ള അല്ലെങ്കിൽ പരന്ന ഷേപ്പിലുള്ള സോളാർ സിസ്റ്റത്തിന് ഉത്തരവുണ്ട്. അത് മറ്റൊരു ഉപയോഗം നമുക്ക് തരുന്നുണ്ട്. അതായത് ഗ്രഹങ്ങളെയൊക്കെ തന്നെ ഒരു പ്രത്യേക ദിശയിൽ ചിത്രത്തിൽ കാണുന്ന പോലെ അലൈൻ ചെയ്ത് വരുന്ന ഷേപ്പിലൊക്കെ നമുക്ക് സോളാർ സിസ്റ്റത്തിൻ്റെ ജിയോമെട്രി വിശദീകരിക്കാം. അതിനേക്കാൾ ഉപരി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുറേ ഗ്രഹങ്ങൾ നേർരേഖ എന്നതുപോലെ വന്നാൽ നമുക്ക് മിഷനുകളിലൂടെ അവയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും സാധിക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇവയൊക്കെ തന്നെ ഇന്നർ പ്ലാനറ്റ്സാണ്, അല്ലെങ്കിൽ റോക്കി പാറകഷ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഗ്രഹങ്ങളാണ്. അവയുടെ സർഫസിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. അവയിലേക്ക് വിക്ഷേപിക്കാൻ നമ്മൾ ഭൂമിയിലായതുകൊണ്ട് എളുപ്പമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എളുപ്പമാണെന്ന് മാത്രമല്ല ദൂരവും കുറവാണ്. സൂര്യന് ചുറ്റും കറങ്ങി വരുമ്പോൾ നമ്മൾ ഈ ലോഞ്ച് വിൻഡോ എന്ന് പറയും, ചൊവ്വയിലേക്ക് അയക്കണമെങ്കിലും ശുക്രനിലേക്ക് അയക്കണമെങ്കിലും അവർ തമ്മിൽ കുറഞ്ഞ ഡിസ്റ്റൻസിൽ വരുന്ന സമയത്ത് നമ്മൾ അയച്ചാൽ റോക്കറ്റിൻ്റെ കുറച്ച് എനർജിയും പ്രൊപ്പലൻ്റ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേരാം. അങ്ങനെയാണല്ലോ നമ്മൾ, അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാമല്ലോ, ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഒരേ സൈഡിൽ വരുമ്പോൾ നമ്മളൊരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൊവ്വയിൽ എത്തിച്ചേരാം. അതുകൊണ്ടാണ് എല്ലാ കാലത്തും നമുക്ക് ചൊവ്വയിലേക്ക് അയക്കാൻ കഴിയാത്തത്. ഇപ്പോൾ എലൻ മസ്ക് ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് മനുഷ്യരെ അയച്ചാലും ലോഞ്ച് വിൻഡോ ഓപ്പൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ ദൂരം കറങ്ങി ചൊവ്വയെ ഓവർടേക്ക് ചെയ്തോ മുന്നിൽ നിന്ന് സഞ്ചരിച്ചോ ഒക്കെ ചൊവ്വയിലേക്ക് പോകേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ടെലസ്കോപ്പൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഒരുപാട് പേടകങ്ങളൊക്കെ അയച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് അജ്ഞാതരായിട്ട് നിന്ന കുറേ പേരുണ്ട്, ഗ്യാസ് ജയൻസ് അല്ലെങ്കിൽ വാതക ഭീമന്മാർ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇവയിലോട്ടൊക്കെ പോവുക എന്നതിനേക്കാൾ ഇവയൊക്കെ എന്താണ്, ഈ വാതക ഗോളങ്ങൾ എന്ന് പറയുമ്പോൾ അവയുടെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അവയുടെ സർഫസിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ ഗ്യാസുകളും മൂലകങ്ങളാണ് ഉള്ളത് എന്നറിയാൻ നമ്മൾ ഭൂമിയിൽ നിന്നുള്ള പഠനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവയിലേക്ക് നേരിട്ടൊരു പേടകത്തെ അയക്കുക എന്നുള്ള ലക്ഷ്യം സാധ്യമായത് 1973-ൽ. പയനിയർ 10 പയനിയർ 11 അയച്ചത്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഭൂമിയിൽ നിന്ന് വ്യാഴത്തിലേക്ക് അയക്കണമെങ്കിലും ചിത്രത്തിൽ കാണുന്ന പോലെ ഭൂമിയും വ്യാഴവും ഏകദേശം കുറഞ്ഞ ദൂരത്തിൽ വരുന്ന ഒരു സമയത്ത് വേണം നമ്മുടെ പേടകം വ്യാഴത്തിലേക്ക് യാത്ര ചെയ്ത് എത്തേണ്ടത്. അതായത് ഭൂമിയിൽ നിന്ന് യാത്ര തുടങ്ങി വളരെ കുറച്ച് ദൂരം സഞ്ചരിച്ച് മാത്രം നമ്മുടെ റോക്കറ്റിന് എവിടെ എത്താൻ പറ്റണം, അല്ലെങ്കിൽ പേടകത്തിന് പ്രോബിന് വ്യാഴത്തിൽ എത്താൻ പറ്റണം. അങ്ങനെ ചില ലോഞ്ച് വിൻഡോകൾ ഇടയ്ക്കിടയ്ക്ക് സാധ്യമാകും. ഭൂമി 365 ദിവസം കൊണ്ട് സൂര്യനെ ചുറ്റുന്ന പോലെ തന്നെ വ്യാഴം 12 കൊണ്ടാണ് സൂര്യനെ ഒരു തവണ ചുറ്റുന്നത്. ഈ ഒരു സമയവും ഷെയ്പ്പും ഒക്കെ കണക്കാക്കി നമുക്ക് വ്യാഴത്തിലേക്ക് പേടകങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിടാൻ പറ്റും. എന്നാൽ വ്യാഴം മാത്രമായിട്ട് നമുക്കൊരു ലക്ഷ്യം വയ്ക്കുന്നതിന് പകരം വ്യാഴത്തിൻ്റെ അരികിലൂടെ പറക്കുക, അതിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട്, ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ശനിയിലേക്ക് പോവുക, നെപ്റ്റ്യൂണിലേക്ക് പോവുക, യുറാനസിലേക്ക് പോവുക, അങ്ങനെ ഒരു സീരീസ് ഓഫ് ഗ്രഹങ്ങളെയൊക്കെ നിരീക്ഷിച്ചു കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു പേടകത്തെ അയക്കണമെങ്കിൽ ഒരു പ്രത്യേക കോമ്പിനേഷൻ, ഒരു റെയർ കോമ്പിനേഷനിൽ ഗ്രഹങ്ങളൊക്കെ തന്നെ സോളാർ സിസ്റ്റത്തിൽ അലൈൻ ചെയ്യണം. വ്യാഴത്തിന് 12 സൂര്യനെ ചുറ്റാൻ വേണ്ടതെങ്കിൽ അതിനേക്കാൾ സമയം വേണം ശനിക്ക്, 150 സമയം വേണം നെപ്റ്റ്യൂണിലേക്ക് ചെല്ലുമ്പോൾ. അപ്പോൾ ഇവരൊക്കെ തന്നെ എപ്പോൾ ഒത്തുവരും? അത് 1970-1980 ഇടയിലുള്ള ഒരു സമയത്തായിരുന്നു. ആ സമയത്ത് സോളാർ സിസ്റ്റത്തിൽ ഔട്ടർ ഗ്രഹങ്ങളുടെ അവസാനത്തെ 4 അലൈൻമെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് വളരെ കുറച്ച് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് എത്താൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു. നിലവിൽ നെപ്റ്റ്യൂണിലേക്ക് യാത്ര ചെയ്യാൻ 20-30 വരെ വേണ്ടിവരും നമ്മളൊരു പേടകം വിക്ഷേപിച്ചാൽ. പക്ഷേ 1970-1980 ഇടയ്ക്ക് തുറന്നു വന്ന ലോഞ്ച് വിൻഡോ, അതായത് ഈ ഒരു അലൈൻമെൻറ്റിൽ 6 കൊണ്ട് നമുക്ക് നെപ്റ്റ്യൂണിലേക്ക് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റുകളെ വിടാൻ കഴിയുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭൂമിയിൽ നിന്ന് വ്യാഴത്തിലേക്ക് പോകാൻ പലപ്പോഴായിട്ട് ലോഞ്ച് വിൻഡോ ഉണ്ട്. ഭൂമിയിൽ നിന്ന് ശനിയിലേക്ക് പോകാൻ മറ്റൊരു സമയത്താണ് ലോഞ്ച് വിൻഡോ ഭൂമിയും ശനിയും തമ്മിൽ ഓപ്പൺ ആവുക. അതേപോലെ തന്നെ നെപ്റ്റ്യൂണിലേക്കും കുറഞ്ഞ ദൂരത്തിലേക്ക് പോകാൻ ഓരോ സമയം ഓപ്പൺ ആവും. പക്ഷേ ഇവരെല്ലാവരും കൂടി 4 കൂടെ അലൈൻ ചെയ്ത് ഭൂമിയുമായിട്ട് അലൈൻ ചെയ്ത് മിനിമൽ ഡിസ്റ്റൻസിൽ വരണം. ഭൂമി ഉൾപ്പെടെ 5 ഒരേ ലൈനിൽ വന്നാലേ നമുക്ക് ലാഭിക്കാൻ പറ്റൂ. അങ്ങനെ ലാഭിച്ച സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജിയാണ് പയനീർ 10 പയനീർ 11 വോയേജർ 1 വോയേജർ 2 നമ്മൾ അപ്ലൈ ചെയ്തത്. ഇനി ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ 4 അവയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ ഭൂമിയും വരുന്നത് വോയേജർ വിക്ഷേപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഏകദേശം ഒരു 1980 കഴിഞ്ഞ് 150 കഴിഞ്ഞിട്ടായിരുന്നു. അതായത് ഇപ്പോൾ കണക്കാക്കി കഴിഞ്ഞാൽ ഇനിയും 100-110 കഴിഞ്ഞാലേ അങ്ങനെ ഒരു അവസരം ഉണ്ടാവും. ചിലപ്പോൾ 100-110 കഴിയുമ്പോൾ ഇനി നമ്മൾ വിക്ഷേപിക്കാൻ പോകുന്നത് മനുഷ്യനെയും കൊണ്ട് അവിടെ കോളനി സ്ഥാപിക്കാനായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അന്ന് നമ്മൾ അതിനു വേണ്ടി വോയേജർ 1 വോയേജർ 2 എന്നിവയെ കൂടി സജ്ജമാക്കി അതിലേക്ക് വിക്ഷേപിച്ചു. അങ്ങനെ ഞാൻ വോയേജർ 1 വോയേജർ 2 എന്നീ പേടകങ്ങളുടെ ലോഞ്ചിങ്ങിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ ഈ പേടകങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ ആദ്യം വിക്ഷേപിക്കുന്ന ആളെ 1 പേടകമൊന്നും രണ്ടാമത് വിക്ഷേപിക്കുന്ന ആളെ 2 പേടകമൊന്നും വിളിക്കും. നാച്ചുറലാണ്. വോയേജർ 1 വോയേജർ 2 ഇവ രണ്ടും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 പേടകങ്ങളാണ്. പക്ഷേ ആദ്യം വിക്ഷേപിച്ചത് വോയേജർ 2 ആയിരുന്നു. ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നുമല്ല കാരണം. വോയേജർ 2 ആയിരുന്നു യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും പഠിക്കാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പോയ മിഷൻ. അതുകൊണ്ട് അതിനെ ആദ്യം വിക്ഷേപിച്ചു. അതുമാത്രമല്ല ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്. വോയേജർ 1 എന്ന് പറയുന്നത് വ്യാഴത്തെയും ശനിയെയും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലെയിനിൽ നിന്നാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വോയേജർ ടു ആദ്യം വിക്ഷേപിച്ചിട്ട് അതിൻ്റെ പുറകെ വോയേജർ വൺ പോയി, അതിനുശേഷം വോയേജർ വൺ വോയേജർ ടുവിന് ഓവർടേക്ക് ചെയ്തു എന്ന് പറയുന്നത് ഇതൊരു സ്ട്രെയിറ്റ് ട്രാക്കല്ല, രണ്ട് ഡയറക്ഷനിലാണ് പോയത്. പക്ഷേ അതിൻ്റെ സ്പീഡ് വെച്ച് നോക്കിയാൽ വ്യാഴത്തിലേക്ക് പോകുന്ന വഴിക്ക് വോയേജർ രണ്ടിനെ വോയേജർ വൺ ഓവർടേക്ക് ചെയ്തുവെങ്കിലും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ വോയേജർ ടു അങ്ങോട്ടാണ് പോയതെങ്കിൽ വോയേജർ വൺ ഇങ്ങോട്ടാണ് പോയത്. അവർ രണ്ട് ഡയറക്ഷനിൽ പോയിട്ടാണ് വോയേജർ വൺ വ്യാഴത്തെക്കുറിച്ചും ശനിയെക്കുറിച്ചും പഠിച്ചതും വോയേജർ ടു യുറാനസ് നെപ്റ്റ്യൂൺ ആൻഡ് ബിയോണ്ട് വേണ്ടി പഠന വിധേയമാക്കാനായിട്ട് പോയതും. ഇവ രണ്ടുപേരും 5 വർഷത്തെ മിഷന് വേണ്ടിയാണ് പോയതെന്ന് ആലോചിക്കുക, എന്നിട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ സോളാർ സിസ്റ്റത്തിലെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പയനിയറും വോയേജറുമാണ് തന്നത്. വോയേജർ തന്ന ഡാറ്റ മാർവലസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഏറ്റവും സൂപ്പർബായിട്ടുള്ള അതിൻ്റെ ടെലിവിഷൻ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡാറ്റയാണ് സത്യത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ ഭൂമിയും വ്യാഴവും തമ്മിലുള്ള ഓറിയൻറ്റേഷന് വളരെ പ്രാധാന്യമുണ്ട്. വ്യാഴം എന്നത് സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ ഒരു രൂപമാണ് സോളാർ സിസ്റ്റത്തിൽ. ഗ്രഹമെന്ന് പറയുന്ന പദവിയിൽ ഏറ്റവും ഭീമൻ, അതിശക്തമായിട്ടുള്ള മാഗ്നറ്റിക് എഫക്റ്റുകൾ, അതിശക്തമായിട്ടുള്ള ഗ്രാവിറ്റി. പുള്ളിക്കാരനൊരു കഴിവുണ്ട്, ഇദ്ദേഹം വളരെ ദൂരെ നിന്ന് വരുന്ന കോമറ്റുകളുടെ ഡയറക്ഷൻ ഡീവിയേറ്റ് ചെയ്യിക്കും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഭൂമിക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിളാണ്. പലരും പറയുന്നത് ഭൂമിയിൽ ജീവൻ ഉണ്ടാകാനുള്ള കാരണവും ഭൂമിയിൽ ആസ്ട്രോയിഡുകൾ വന്നിരിക്കാതിരിക്കാനുള്ള കാരണവും വ്യാഴത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ചൊവ്വയിലേക്കും ബുധനിലേക്കും ചന്ദ്രനിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ഗർത്തങ്ങൾ കൂട്ടിയിടികൊണ്ട് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. അതായത് വലിയ തരം കൂട്ടിയിടികൾ റെയർ ആണെങ്കിലും ഭൂമിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വ്യാഴത്തിന് അവയെ സ്വാധീനിക്കാനും കഴിയും. അപ്പോൾ വ്യാഴം ഭൂമിയുടെ പ്രൊട്ടക്ടറാണോ അതോ ഭൂമിയിൽ പാറകഷ്ണങ്ങൾ വന്നിടിക്കാൻ കാരണമാകുന്ന ഒരു ഗോളമാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ സിമുലേഷനുകളുടെ പഠനമൊക്കെ പല രീതിയിൽ നടക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വോയേജർ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.